Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
சதாசிவசமாரம்பம் சங்கராஜாய பௌத்தர்பாஷ்யக்ருதௌ வந்தே மாதரம் ஈஸ்வரோ கிருதா நீ மூர்த்தி பேதமே ஹா ஆத்யாத்தலேஹாய தேச்சமாமாதயே ஸ்ரீ சப்தமக்ருதௌ பௌத்தர்பிரஜாபதிருவாச ஏஷோ அக்ஷிணீபுருஷோ திருஷ்யதே ஏஷ ஆத்மேதி ஹோவாச ஏததமருதோ பிரமேதி அத யோயம் பகவோ அப்ஸு பரிக்ஷாயதே எஷ்சாயம் ஆதரசே கதம் ஏஷ இத்யேஷவோ ஏவ ஏஷ சர்வேஷு அந்தேஷு பரிக்ஷாயத இதி ஓவாச தாமேவந்தபஸ்னு சுத்தகர்மஷு யோக்யோ பலட்சிய பிரஜாபதிர்வாச. ரெண்டுபேரும் இந்திரனும் விரோசனும் அவட பிரம்மச்சரியம் அனுஷ்டிச்சு தாமசு த்வாத்ரிம்சத் வருஷம் 32 வருஷம் அங்கே தபஸினு ரெண்டுபேரும் தபசிகளாகி சுத்த கல்மஷு கல்மஷங்களெல்லாம் தோஷங்களெல்லாம் மாறி யோக்யன்மராய் என்னெல்லாம் மனசிலாக்கி பிரஜாபதி உருவாச்ச பிரஜாபதி பிறந்த யோகியன்மராய் கல்மஷமெல்லாம் நசிச்சு என்று பயந்துண்டெங்கிலும் அது பூர்ணமாயிட்டில்ல என்று இனி பரையும். இப்போ தற்காலம் உபதேசம் தொடங்குன்னுள்ள யோகியதையை குறிச்ச கூட பரையும். வரும்போ அதினுள்ள யோகியதே உண்டாயிருந்த உபதேசம் ஆரம்பிக்கா உள்ள பாகத அவ உண்டு என்று கண்டிட்டு பிரஜாபதி பண்ணு ஏசோ அக்ஷினி புருஷோ கொடுத்த ஷுபே மிருத கஷாயி திருஷ்யதே யோகி பித்ரஷ்டா. பிரஜாபதி உத்தேசிச்ச எந்தின உத்தேசா பண்ணது ஏஷோ அக்ஷினி புருஷோ திருஷ்யதே ஈ கண்ணில் காணும் புருஷன். கண்ணில் காணும் புருஷன் என்று பயோ அவரவருக்கு அவருடைய கண்ணு காணும் பற்றதில்ல, மட்டாருடையும் கண்ணில் நோக்கணும். கண்ணில் நோக்கியால் அப்படி காணும் புருஷன் எந்தானோ தன் தான் பிரதிபிம்பான. இப்போ கண்ணில் காணும் புருஷன் என்று பயிறது காணவனே. இப்போ காணவன் ரெண்டு தரத்திலாகாம். ஒன்று ஆ கண்ணிலேக்கு நோக்கினவன், அல்லங்கில் ஆ கண்ணில் இருந்து கொண்டு காணவன், கண்ணில் திரஷ்டாவாயிருக்கிறவன். அதான் பிரஜாபதி உத்தேசிச்சது. ஏதொருவனானோ ஈ சரீரத்தினுள்ளிலிருந்து எல்லாம் கண்டுகொண்டிருக்கிறது ஏஷோ அக்ஷினி புருஷோ. ஆ புருஷனே நிவர்த்த சக்ஷுபி கண்ணு கொண்டு நோக்கியே காணத்தில்ல. ஆவர்த்த சக்ஷு மன சம்யமனம் செய்தவன் மிருதகஷாயி தோஷங்களெல்லாம் നശിച്ചവൻ യോഗിഭി, അങ്ങനെയുള്ള യോഗികൾ കാണുന്നവനാണ് ദ്രഷ്ട ദൃശ്യതി. ആ യോഗികൾക്കേ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ കണ്ണിൻ്റെ ഉള്ളിലൊരു പുരുഷനുണ്ട്, ആ പുരുഷനാണ് സർവത്തെയും കാണുന്നത്. അതാണ് പ്രജാപതിയുടെ താല്പര്യം പറയുന്നതിൻ്റെ, യേശു ആത്മാ, അതാണ് ആത്മാവ്, കണ്ണിനും കണ്ണായിരിക്കുന്നവൻ എന്ന് പറയുന്നു. ശ്രോത്രസ്യ ശ്രോത്രം, അത് തന്നെ ഇവിടെ പറയുന്നു. യേശു ആത്മാ അപഹതപാത്മാതി ഗുണോ എം അവോച പുരാഹം. മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് യത് വിജ്ഞാന സർവലോക കാമാവാപ്തി, അതിൻ്റെ ജ്ഞാനം കൊണ്ട് അതിൻ്റെ ഉപാസനയിലൂടെ സർവ കാമങ്ങളെയും പ്രാപിക്കാം. യഥമൃതം ഭൂമാഖ്യം, ഈ അമൃതം അതിനെയാണ് ഭൂമ എന്ന് നേരത്തെ പറഞ്ഞത്. അതേവ അഭയം, അത് അഭയസ്വരൂപമാണ്. ബ്രഹ്മ വൃദ്ധതമം, അത് ഏറ്റവും ബൃഹത്താണ്. ഇതെന്നാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെയുള്ള പുരുഷനെ കുറിച്ചാണ് പറയുന്നത്. അതേത് പ്രജാപതിനാവുക്ക അക്ഷിണി പുരുഷോ ദൃശ്യരീതി വചതശുത്വ ഛായാരൂപം പുരുഷൻ ജഗ്രഹത്തുഹു. പക്ഷെ ഇവിടെ ശിഷ്യന്മാർ രണ്ടുപേരും പ്രജാപതി പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലാക്കിയില്ല. പ്രജാപതിനാവുക്ക അക്ഷിണി പുരുഷോ ദൃശ്യതി, അക്ഷിപുരുഷനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് വചശ്രുത്വ കേട്ടിട്ട് ഛായാരൂപം പുരുഷൻ ജഗ്രഹത്തു, ഒരാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ അവൻ കാണുന്ന ആ പ്രതിബിംബം, അതിനാണ് ഗ്രഹിച്ചത്. ഗ്രഹീത്വച ദൃഢീകരണായ പ്രജാപതി പൃഷ്ടവന്തു, എന്നിട്ട് രണ്ടുപേരും അത് മനസ്സിലാക്കി. നമ്മൾ മനസ്സിലാക്കിയത് ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ദൃഢീകരണായ പ്രജാപതി പൃഷ്ടവന്തു പ്രജാപതിയോട് ചോദിച്ചു. അഥ യൂയം ഹേ ഭഗവോ അപ്സു പരിഖ്യായതേ പരിസമന്താജ്ഞായതേ യസ്ഥായം ആദർശ ആത്മന പ്രതിബിംബാകാര പരിഖ്യായതേ ഹൃദ്ധാതുജ കഥമേഷ യേഷാം ഭവദ്ഭിരുക്ത കിംബ ഏകേവ സർവേഷ്യതി യേശ സർവേഷു അന്തേഷു പരിഖ്യായതേ. അവർ ചോദിക്കുകയാണ്, ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ഒരാളുടെ കണ്ണിൽ നോക്കുമ്പോൾ കാണുന്ന പ്രതിബിംബമാണെന്ന്. അവിടെ മാത്രമല്ലല്ലോ പ്രതിബിംബം കാണുന്നത്, അപ്സു പരിഖ്യായത് ജലത്തിൽ കാണാൻ പ്രതിബിംബം. പരിസമന്താജ്ഞായതേ യസ്സായും ആദർശേ, ഇനി കണ്ണാടിയിൽ നോക്കിയാൽ കാണാം ആത്മനാ പ്രതിബിംബാകാര പ്രതിഖ്യായതേ. ഖഡ്ഗാദൂച ഖഡ്ഗം, ഏതെങ്കിലും വാള പോലെയുള്ള വളരെ ശുദ്ധമായ തെളിഞ്ഞ പ്രതലത്തിലെല്ലാം കാണുന്നുണ്ടല്ലോ. ഇതൊക്കെയാണോ ആത്മാവ്, ഇതെല്ലാമാണോ ആത്മാവ്, അതേ ഇതിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒന്നാണോ, കണ്ണിൽ കാണുന്ന പ്രതിബിംബത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, കിം വയകേവ സർവേഷു, അതോ ഇതിലെല്ലാത്തിനും കാണുന്ന ഒരു പ്രതിബിംബമാണ്, ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ സർവത്ര ഒരു പ്രതിബിംബമാണ് കാണുന്നത്, ഇതൊക്കെ ഒന്നാണോ പലതാണോ, ഏതിനാണ് അങ്ങ് ആത്മാവെന്ന് പറഞ്ഞ ദൈവം പൃഷ്ട പ്രജാപതി വാച യേശു ഏവ ചക്ഷുഷി ദൃഷ്ടമയോക്തൈതി ഏതൻ മനസ്സികൃത്വ യേശു സർവേഷു അന്ത്യേഷു മധ്യേഷു പരിഖ്യായതി. നേരത്തെ പറഞ്ഞല്ലോ ചക്ഷുഷി, കണ്ണൽ കാണുന്നതെന്ന് പറഞ്ഞല്ലോ ചക്ഷുഷി ദൃഷ്ട എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നു, സർവത്ര ഇവിടെ എല്ലാം അന്ത്യേഷു സർവത്തിലും കാണുന്നവനാണ്. ഗുരു പറയുന്നു, ഒരു വഴിക്ക് പോകുന്നു, ശിഷ്യൻ ഗ്രഹിക്കുന്ന ഒരു വഴിക്ക് പോകുന്നു. ഇപ്പൊ പ്രയോഗിച്ച ശബ്ദം എന്താണ്? ദ്രഷ്ട എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? കാണുന്നവൻ എന്നാ, കണ്ണിൽ കാണുന്നവനാണ് പുരുഷൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരാൾ മറ്റൊരാളുടെ കണ്ണിൽ നോക്കിയാൽ എന്താണ്? അവിടെ കണ്ണിൽ കാണുന്നതായിട്ട് തന്നെ തന്നെ മറ്റുള്ളവന്റെ കണ്ണിൽ കാണുന്ന ആരാണ്? തന്നെ തന്നെ. അവിടെ കാണുന്ന എന്താണ്? തന്റെ ഛായയാണ്. അപ്പോ അങ്ങനെ ഇടുക, ആ അർത്ഥം എടുക്ക, സാമാന്യമായ അർത്ഥം അതാണ്. അസ്യം മറ്റൊരർത്ഥം കൊടുക്ക, എന്താണ്? ആ കണ്ണിന്റെ ഉള്ളിലിരുന്ന് സർവത്തെയും കാണുന്നത്. അപ്പോ അത് വേറെയായി. ചോദിച്ചു, ഈ പ്രതിബിംബം പല സ്ഥലത്തും കാണുന്നുണ്ടല്ലോ, ഇത് ഏതിനാണ് അങ്ങ് പുരുഷനെന്ന് പറയുന്നത്? അതിനും പറഞ്ഞ മറുപടി എന്താണ്? സർവേഷു അന്ത്യേഷു ഭരിക്കും, സർവത്ര കാണുന്ന ആ ദ്രഷ്ടാവ് തന്നെ. ഇതിനെ രണ്ടർത്ഥത്തിൽ കൊടുക്കാം. ശിഷ്യന്റെ പക്ഷത്തിൽ എങ്ങനെ എടുക്കും? ജലത്തിൽ നോക്കിയാലും കണ്ണാടിയിൽ നോക്കിയാലും കണ്ണിൽ നോക്കിയാലും എല്ലാം കാണുന്ന സർവേഷു, സർവത്ര കാണുന്ന ആ പ്രതിബിംബം അങ്ങനെ എടുക്കാം. അല്ല, ഇനി ഗുരുവിന്റെ പക്ഷത്തിലാണെങ്കിലോ സർവേഷു അന്ത്യേഷു പരിഖ്യായ, സർവത്ര സർവത്ര ഇരുന്നുകൊണ്ട് ദൃഷ്ടാവായിരിക്കുന്നവൻ, സർവജീവജാലങ്ങളിലും ദൃഷ്ടാവായിരിക്കുന്നവൻ. പക്ഷെ ബുദ്ധി അതുവരെ എത്തുന്നില്ല, ശിഷ്യന്മാരുടെ അതിനുള്ള യോഗ്യത വന്നില്ല. 32 വർഷം സേവ ചെയ്തിട്ടും എന്താണ്, പ്രജാപതി സർട്ടിഫിക്കറ്റും കൊടുത്ത അശുദ്ധനാണ്, യോഗ്യന്മാരാണ്, കന്മഷങ്ങളെല്ലാം അതിനടുത്ത് ഭാഷകാരം പറയും. ഈ ഗുരുക്കന്മാർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒരിക്കലും വിശ്വസിക്കരുത്. ഏത് മന്ദബുദ്ധിയും പറയും നീ വലിയ ബുദ്ധിമാനാണ് എന്ന് പറയും. ഒരു യോഗ്യതയില്ലാത്തവനെ കുറിച്ചും പറയും നീ വലിയ യോഗ്യനാണ് ഇങ്ങനെ പറയും. ജ്ഞാനമില്ലാത്തവനെ കുറിച്ച് പറയും നീ ജ്ഞാനിയാണ്. ഭക്തി ഇല്ലാത്തതിനെ കുറിച്ച് പറയും ഭക്തിയിൽ നീ നാരദനേക്കാളും വലിയ ആളാണ്, ഇങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് അതൊന്നും നേരിട്ടങ്ങ് സ്വീകരിക്കരുതെന്ന് അടുത്ത ഭാഷകാരൻ പറയും. യോഗി എന്തിനാ കള്ളം പറയുന്നത്? നന്നു കഥം യുക്തം ശിഷ്യോർ വിപരീത ഗ്രഹണം അനുജ്ഞാതം പ്രജാപതേഹേ വിഗതദോഷസ്യാചാരസ്യസ്തത. ഇവരിങ്ങനെ ധരിച്ചു അറിവില്ലാത്തവർ. പക്ഷെ ആചാര്യൻ അറിവില്ലായ്മയെ അംഗീകരിക്കാണ്. കഥയുക്ത ശിഷ്യോഹോ വിപരീത ഗ്രഹണം അനുജ്ഞാതം. ഇവിടെ ശിഷ്യന്മാരുടെ മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഇവരാകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. താൻ പറഞ്ഞതല്ല ഇവർ ധരിച്ചത്. ഇത് അറിഞ്ഞിരിക്കെ അനുജ്ഞാതം അവർ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. അവർ പറഞ്ഞ അബദ്ധത്തെ അംഗീകരിച്ച് പ്രജാപതേഹേ വിഗതദോഷസ്യ. ഇതൊരാചാര്യന് പറയാൻ കൊള്ളാം. ഒരു ഗുരുവിന് ചേർന്ന കാര്യമാണോ വിഗതദോഷസ്യ ആചാര്യസ്യസ്തത? ഇവിടെ എന്താണ്, ദോഷങ്ങളെല്ലാം ഇല്ലാത്തവനാണ്, നശിച്ചവനാണ് ആചാര്യൻ. ശിഷ്യന്മാര് ദോഷമുള്ളവർ, ആ ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു ശരി, ആശ്രമത്തിൽ സേവ ചെയ്തു. ദോഷമൊന്നും മാറിയിട്ടില്ല, കുറച്ചൊക്കെ മാറി. എന്നിട്ടും അവർ പറഞ്ഞു ഇവരെല്ലാ ദോഷവും മാറി വരാം. അത് മാത്രമല്ല, താൻ ഉപദേശിച്ചത് അവരെ വിപരീതമായി ഗ്രഹിച്ചു, തെറ്റായി ധരിച്ചു, എന്നിട്ട് അതിനെ അംഗീകരിക്കുകയും ചെയ്തു. അനുജ്ഞാതം, നിങ്ങൾ ശരിയാണ് ധരിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയും ചെയ്തു. ആ ഇതെല്ലാത്തിനും കാണുന്ന പ്രതിബിംബം അത് തന്നെ പുരുഷനെന്ന് പറഞ്ഞു. ഇത് ഒരു ദോഷമില്ലാത്ത ഒരു ആചാര്യന് ഇത് പറയാൻ കൊള്ളാമോ എന്നോ ഭാഷകാരൻ ചോദിക്കുന്നത്. സത്യം ഏവം നാരജ്ഞാതം കഥം പറയുന്നത്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഗുരു അങ്ങനെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന രീതിയിൽ ശിഷ്യന്മാർ പറഞ്ഞത് ശരിയെന്നല്ല പറഞ്ഞിരിക്കുന്നു. കഥം പിന്നെങ്ങനെയാണോ? തഥാപി ആത്മന്യ അധ്യാരോപിത പാണ്ഡിത്യ മഹത്വ ബോധൃത്വ ഹി ഇന്ദ്രവിരോചനോ തഥൈവച പ്രതിതോ ലോകേ. എന്താണ് ഗുരു അങ്ങനെ പറയുന്നത്? ശിഷ്യൻ തന്നെക്കുറിച്ച് വലിയ മതിപ്പാരി, താൻ കേമനാണ്, യോഗ്യനാണ്. ഇപ്പൊ ശിഷ്യന് വേണ്ടത് ഗുരുവിൻ്റെ ഒരു അംഗീകാരം. അംഗീകരിക്കാൻ വേണ്ടി അവൻ വിഡ്ഢിയാണെന്ന് മനസ്സിലാക്കിയാലും പറയും മഹാബുദ്ധിമാനാണ്, അവരംഗീകാരം കൊടുക്കാൻ വേണ്ടി. തഥാപി ആത്മന്യ അധ്യാരോപിത പാണ്ഡിത്യ മഹത്വ ബോധെടുത്തു. ഇവർക്കെല്ലാം അവരവർ സ്വയം കൽപ്പിച്ചിരിക്കുന്നു. തന്നിൽ അധ്യാരോപിതമായ താൻ കൽപ്പിച്ച ഗുരു അംഗീകരിച്ചതല്ല, ഗുരു അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാർ സ്വയം അംഗീകരിച്ചിരിക്കുന്നു. നമ്മൾ യോഗ്യന്മാരാണ്, അതിലെ യോഗ്യന്മാരായ ഗുരുക്കന്മാരെ അന്വേഷിച്ചു നടക്കുന്നു. ഒരുത്തനൊരു യോഗ്യനായ ഗുരുവിനെ അന്വേഷിച്ചു നടക്കണമെങ്കിൽ അവൻ്റെ ധാരണ എന്തായിരിക്കും? ഞാൻ യോഗ്യനാണെന്നാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ യോഗ്യനായ ഗുരുവിനെ അന്വേഷിച്ചു പോകുന്നു? യോഗ്യനായ ഗുരു വേണം, ഉത്തമനായ ഗുരു വേണം, മുക്തനായ ഗുരു വേണം. അപ്പോൾ ശിഷ്യന് അങ്ങനെ ഒരു ധാരണയുണ്ട്, താൻ യോഗ്യനാണ്. പക്ഷെ അത് വെറും കൽപ്പനയാണ്. തന്നിൽ ആരോപിച്ച പാണ്ഡിത്യ മഹത്വ ബോധൃത്വം അതെല്ലാം, താൻ പണ്ഡിതനാണ്, മാത്രമല്ല താൻ മഹാനാണ്, തന്നിൽ പലതരത്തിലുള്ള മഹത്വമുണ്ട്, കാരണം എനിക്ക് ആത്മാവിനെ അറിയണമെന്നുള്ള ജിജ്ഞാസയുണ്ട്, അതുകൊണ്ട് തന്നെ താൻ മഹാനാണ്, പിന്നെ താൻ പലതും മനസ്സിലാക്കിയിരിക്കുന്നു, ബോധൃത്വം അറിയുന്നതിനുള്ള ശേഷിയുണ്ട്. അപ്പോൾ കർമ്മം, യോഗം, ജ്ഞാനം, ഭക്തി ഇതിനൊക്കെ താൻ അധികാരിയാണ്. ഇങ്ങനെയൊക്കെ തന്നെ കുറിച്ച് താൻ ആത്മീയ ജീവിയാണ്, ഇങ്ങനെയൊക്കെയുള്ള അഭിമാനം കൊണ്ട് ഇന്ദ്രവിരോചനവും തഥൈവജ പ്രതിതോ ലോകെ. അത് മാത്രമല്ല, അവരുടെ വേഷഭൂഷാദികളെ കാണുമ്പോൾ ലോകരും അങ്ങനെ ധരിക്കും. ലോകര് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടിയും ചെയ്യും, ഈ അസുഖം വർദ്ധിച്ചു വർദ്ധിച്ചു വരും. തഥൈവജ പ്രതിതോ ലോകെ, ലോകത്തിലവർ പ്രശസ്തിയായി, യോഗ്യന്മാരാണ്, കാരണം ദേവന്മാരുടെ എല്ലാ രാജാവാണ്, കഴിവുള്ളതാണല്ലേ. അസുരന്മാരുടെ എല്ലാം രാജാവ്, പ്രസിദ്ധരാണ്, അവർക്ക് ശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, ഗ്രഹണ സാമർഥ്യമുണ്ട്, മഹത്വമുണ്ട്, പാണ്ഡിത്യമുണ്ട്. ഇതൊക്കെ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ ഗുരു അംഗീകരിക്കാതിരുന്ന പിന്നെ ആ ഗുരു പറയുന്നത് കേൾക്കാൻ തയ്യാറാവും. അപ്പോൾ ഗുരു ഇവിടെ നിർബന്ധിതനാകുകയാണ്. ലോകം അംഗീകരിച്ചു കഴിഞ്ഞു അവർ സ്വയം മനസ്സിലാക്കുന്നു ശ്രേഷ്ഠന്മാരാണെന്നും, അതുപിന്നെ ഗുരുവിനത് അംഗീകരിക്കാതെ നിവൃത്തിയില്ല. ഇവിടെ തൻ്റെ ഉള്ളിലറിയാൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നാണ് ഗുരുവിനത് പറയേണ്ടി വരും. അതെന്തിനാ ഗുരു എന്ന് പറയുന്നവരാണ് സത്യവജസ്. ഒരു സത്യം പറയേണ്ട ആളല്ലേ ഗുരു, എന്തിനാ കള്ളം പറയുന്നു? സർട്ടിഫിക്കറ്റ് എല്ലാം ഗുരു എന്തിനാ എഴുതി കൊടുക്കുന്നു ശിഷ്യന്മാർക്ക്? പറയുന്നു അല്ലാതെ ഇത് ശരിയാകത്തില്ല. എന്താണ് തവ്യതി പ്രജാപതിന മൂഢോ യുവാം വിപരീത ഗ്രാഹിണോ യുക്തവും സ്യാതാം തത് തയോശ്ചിത്തെ ദുഃഖം സജ്ജനതാശ്ച ചിത്ത അവസാദാത്മനപ്രശ്ന ശ്രവണ ഗ്രഹണ അവതാരണം പ്രതി ഉത്സാഹ വിഘാത സ്യാതോര ദക്ഷിണയോ ശിഷ്യ വിതുമാന്യതെ പ്രജാപതി. ശിഷ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഗുരുക്കന്മാർ ചിലപ്പോൾ കള്ളവും പറയും. അത് വേറെ ഉദ്ദേശമൊന്നുമില്ല, ശിഷ്യനെ രക്ഷിക്കുക. പറയുന്ന അസത്യമാണെന്നറിയാം, എന്നാലും എന്താണ് രക്ഷണയോ ശിഷ്യോ, ഇവിടെ ഇപ്പോൾ രണ്ട് ശിഷ്യന്മാർ. ശിഷ്യന്മാരെ രക്ഷിക്കണം, സത്യം പറഞ്ഞാൽ രക്ഷിക്കാൻ ഒക്കത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഗുരുദ്വേഷികളാകുന്നു, ഗുരുവിനെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടുകളെ. ഇവൻ പോകാൻ പാടില്ല, ഇവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കും. അതാണ് ഗുരുവിൻ്റെ താല്പര്യം, ശിഷ്യൻ്റെ ക്ഷേമം അല്ലാതെ ഗുരുവിന് വേറെ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവനെ കൂടെ നിർത്തുക. അതിന് വേണ്ടിയിട്ട് തോ യതി പ്രജാപതിന, സത്യമാണ് പറയണമെങ്കിൽ പ്രജാപതി എന്ത് പറയും? അക്ഷിപുരുഷൻ എന്ന് പറഞ്ഞപ്പോൾ പുരുഷന്റെ കണ്ണിൽ നോക്കിയിട്ട് അവിടെ കാണുന്ന പ്രതിബിംബമാണ് പുരുഷൻ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് വെഡ്ഡികളാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു തവണയല്ല പത്ത് തവണ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൂഢോ യുവാ, നിങ്ങൾ മൂഢന്മാരാണ്, വിപരീത ഗ്രാഹിണോ, തല തിരിഞ്ഞവരാണ്, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാകത്തില്ല, ഉടനെ ഒന്നും നന്നാവുന്ന ലക്ഷണവുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യുക്തവും സ്യാതാം, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, ഇതോടുകൂടി കഥ അവസാനിച്ചു. ശിഷ്യൻ ശിഷ്യൻ്റെ വഴിക്ക് പോകും, ഗുരുവിൻ്റെ വഴിക്കുമാകും. തത് തയോസ്യത്തെ ദുഃഖം സ്യാ, അവർക്ക് വലിയ ദുഃഖം വരും. എന്നാലും ഒരു ഗുരു ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഒരു ഗുരുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ കൊള്ളാം. ഒരു പക്ഷേ ഞാൻ മോശമായി കൊള്ളട്ടെ, മുഖത്ത് നോക്കി മൂഢ എന്ന് വിളിക്കുന്നത് ശരിയാണോ? പരസ്യമായിട്ട് പറയുന്നത് ശരിയാണോ? ഈ രഹസ്യമായിട്ട് വിളിച്ച് പറയണം നീ മന്ദബുദ്ധിയാണ്. മറ്റുള്ളവരെ മുമ്പ് വെച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സഹിക്കാൻ പറ്റും? കാരണം ശിഷ്യനുണ്ട് കുറേ ഭക്തന്മാർ, അവരുടെ മുമ്പിൽ വെച്ച് പറയുകയോ അല്ലെങ്കിൽ അവരറിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ആകെ ഈ ലോകത്തിൽ അംഗീകാരം കിട്ടേണ്ടത് ഗുരുവിൽ നിന്നാണ്. അപ്പോൾ ഗുരു ഇങ്ങനെ നിന്ദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞ് സത്യം പറഞ്ഞാൽ നിന്ദയാകും, നിന്ദിച്ചു കഴിഞ്ഞാൽ ദുഃഖം പറയും, ദുഃഖം സ്യാ, വലിയ ദുഃഖം വരും. അതുകൊണ്ട് എന്തു ചെയ്യും? ഒരു ശിഷ്യന്മാരെയൊക്കെ അങ്ങ് പൊക്കും. ഇവരെല്ലാം എല്ലാം തികഞ്ഞവരാണ്, പൂർണന്മാരാണ്, തികഞ്ഞൊരു ലോകത്താരുമില്ല. ഇത് കേട്ട് വിഡ്ഢികൾ ശിഷ്യന്മാരും പൊങ്ങും, ആകാശം മുട്ട പൊങ്ങും, പ്ലെയിനില്ലാതെ ആകാശത്തെത്തും. ദുഃഖം സ്യാ, അത് പറഞ്ഞില്ലെങ്കിൽ ദുഃഖം വരും. ഗുരുവിനെ നിന്ദിക്കും, ഗുരുവിനോട് പറയും, എന്നാൽ തൽക്കാലം നമുക്ക് പിരിയാം, ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. പറയുന്നു തജ്ജനിതാശ ചിത്തവസാദ പറയുന്നു. അതുകൊണ്ട് വരുന്നത് എന്താണ്? ഗുരു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തവസാദം എന്ന് വെച്ചാൽ ശിഷ്യൻ തളർന്നു പോകും, മനസ്സ് തളർന്നു പോകും. ഇവിടെ വന്നിട്ട് ഒരു അംഗീകാരവും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഗുരുവിൻ്റെ നിന്ന് നിന്ദയും കിട്ടി. അതാണ് ചിത്താവസാദം, ആകെ തളർന്നു പോവുക. വന്നാൽ പിന്നെ എന്ത് ചെയ്യും? പുനഃപ്രശ്ന ശ്രവണ ഗ്രഹണ അവധാരണം പ്രതി ഉത്സാഹ വിഘാതസ്യ. പിന്നെ ഗുരുവിനോടൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല, ഗുരു പറയുന്ന കേൾക്കാൻ തോന്നത്തില്ല. പ്രശ്ന ശ്രവണ ഗ്രഹണം, ഇനി ഗുരു പിന്നീട് പറയുന്നൊന്നും മനസ്സിലാകത്തില്ല. അവധാരണം, പിന്നെ പറയും, എനിക്ക് മനസ്സ് ശരിയാവുന്നില്ല, ധ്യാനിക്കാനും ജപിക്കാനും ഒന്നും ശരിയാവുന്നില്ല. ഉത്സാഹവിഘാതം, അതുവരെയുള്ള ആ ഉത്സാഹം നശിച്ചു. ഗുരു ഇങ്ങനെ ഇവനെ പൊക്കി പൊക്കി എപ്പോഴും നിർത്തിക്കൊണ്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഉത്സാഹം പോകും. ഗുരുവിന് ഇവനെ കൊണ്ട് സ്വാർത്ഥമായി ഒന്നും നേടാനില്ലെങ്കിലും ഇവന് പല കർത്തവ്യങ്ങളും ഉണ്ടല്ലോ ചെയ്യാൻ, അതൊന്നും ഇവൻ ചെയ്യാതെ വരും. ഉത്സാഹവിഘാതസ്യ ചുരുക്കത്തിൽ എന്താ? അതോ രക്ഷണീയോ ശിഷ്യോ. അതുകൊണ്ട് ശിഷ്യന്മാരെ രക്ഷിക്കണം, അത് ഗുരുവിന് ഒരു ബാധ്യത പോലെയാണ്. ഇത് മന്യതി പ്രജാപതി. അതുകൊണ്ട് ഇവിടെയും പ്രജാപതി എന്ന് പറയുന്ന ഗുരു അത് തന്നെ ചെയ്തു. അതുകൊണ്ട് നേരെ ചോദിച്ച എന്താണ്? ആചാര്യസ്യ വിഗത ദോഷസ്യ, ഈ ദോഷമൊന്നുമില്ലാത്ത ആചാര്യൻ ശുദ്ധഹൃദയനായിരിക്കുന്നത് എന്തിനാണ് ഈ കള്ളം പറയുന്നത്? അതിനാണ് സമാനം പറഞ്ഞത്. വളരെ യുക്തിയുക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ആ ഗുരു ശിഷ്യ ബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് ശ്രുതി. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. എന്താണ് ആ ഗുരു ശിഷ്യനോടുള്ള ഗുരുവിൻ്റെ മനോഭാവം, ഗുരു ശിഷ്യനെങ്ങനെ ധരിക്കുന്നു, ഗുരുവിൻ്റെ ഉള്ളിൽ ശിഷ്യനെ കുറിച്ചുള്ള ധാരണ എന്താണ്, അത് പലപ്പോഴും വെളിപ്പെടുത്താറില്ല. വെളിപ്പെടുത്തുന്നത് സത്യമായിരിക്കത്തില്ല. കാരണം ഇന്നെങ്കിൽ അവിടെ തീർന്നു, ഗുരു ശിഷ്യ ബന്ധം അവസാനിച്ചു. ശരി, എന്നാൽ ഇത് അവസാനിച്ചു പോട്ടെ എന്ന് കരുതി ഗുരുക്കന്മാർക്ക് തള്ളിക്കളയാൻ നോക്കത്തില്ല. കാരണം അവരെ രക്ഷിക്കണം, അതാണല്ലോ ഗുരുവിൻ്റെ ജോലി. അതുകൊണ്ട് പലപ്പോഴും ഗുരുക്കന്മാർ പറയുന്നത് അങ്ങനെ മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ താല്പര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ, അതിൻ്റെ താല്പര്യമാണ് മുഖ്യം. ശ്രുതി പറയുന്ന പോലെ, ശ്രുതി പറയുന്ന കാര്യങ്ങൾ നമ്മൾ വാച്യാർത്ഥത്തിലെടുത്താൽ ശരിയാകത്തില്ലെന്ന് തന്നെ പറയുന്നു. എപ്പോഴും അതിൻ്റെ താല്പര്യത്തെ എടുക്കണം. അപ്പോൾ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യത ഉള്ളതിനെ അതും പറ്റും. അല്ലാത്തവൻ ഗ്രഹിക്കുന്ന താല്പര്യവും ഇവിടെ പറഞ്ഞതുപോലെ വിപരീത ബുദ്ധിയായിപ്പോവും. എന്തായാലും അത് ഗുരുക്കന്മാരുടെ പാചകങ്ങൾ അത് ഇനിയുള്ള സന്ദർഭങ്ങളിൽ അത് വ്യക്തമാക്കും. ആ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം മാറ്റി അതിനെക്കുറിച്ച് ചിന്തിച്ചാലത് ശരിയാകത്തില്ല. പറയുന്നതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കണം. അതുകൊണ്ട് ശിഷ്യന്മാരെ പുകഴ്ത്തുന്നത് കൊണ്ട് ശിഷ്യന്മാർക്കും അങ്ങനെ അഭിമാനം വരാൻ പാടില്ല. തൽക്കാലം ഒരു ഉത്സാഹം കൊടുക്കാനാണ്. ആ വിഷാദത്തിൽ നിന്ന് ഇവനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. വിഷാദത്തോടുകൂടിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ആ വിഷാദം കൂടിയാലോ? അപ്പോൾ ആ വിഷാദം മാറ്റുന്നതിനുള്ള ഒരു മരുന്നെന്നുള്ള നിലയ്ക്കാണ് ഇവനെ പുകഴ്ത്തുന്നത്. യോഗ്യനാണ്, പരമഹംസനാണെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിലൊന്നും കാര്യമില്ല. രക്ഷിക്കാൻ വേണ്ടി പറയുകയാണ്. അവനെങ്ങനെ മനസ്സിലാക്കണം? ഗൃഹീതാം തവത് ഉദശരാവ ദൃഷ്ടാന്തേന അപരേഷ്യാമീതിച്ച. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കണം. ഏത് തരത്തിലാണോ ഉപദേശിക്കുന്നത് തൽക്കാലം അല്ലെങ്കിൽ പിന്നീട് ഗ്രഹിക്കും. എന്തായാലും ശിഷ്യനെ രക്ഷിക്കണമെങ്കിൽ ശിഷ്യനെ കൂടെ നിർത്തണം. തൽക്കാലം അവൻ രക്ഷപ്പെട്ടില്ലെങ്കിലും പിന്നീട് രക്ഷപ്പെട്ടോളും. അപ്പോൾ ശിഷ്യനെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് തൽക്കാലം ഇങ്ങനെയൊരു കള്ളം പറയും. അപ്പോൾ അവന് ഗുരുവിനോടൊരു താല്പര്യം വരും. ഉള്ള കാര്യം സത്യം നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് സത്യം പറയണം, പക്ഷെ അത് പ്രിയം പറയണമെന്ന് പറയുന്നത്. ഗൃഹീതാം താവത്. അതുകൊണ്ട് കാര്യം എന്തോ ആയിക്കൊള്ളട്ടെ, തൽക്കാലം ഇവനെ ചിന്തിക്കുന്ന എന്താണ്, ഇവനെ തൽക്കാലം ഇവിടെ പിടിച്ചു നിർത്തുക, ആശ്രമം വിട്ടു പോകരുത്. നിന്നിട്ട് ഉദശരാവ ദൃഷ്ടാന്തേന അപനശ്യാമി. ഇപ്പം എന്തെല്ലാം മോഹങ്ങളവന് വന്നോ അതെല്ലാം ക്രമേണ പരിഹരിക്കാം, കൂടുതൽ വ്യക്തമാക്കാം എന്നാണ്. ഇത് അതിൻ്റെ തുടക്കം. ഇപ്പോൾ ഗുരു ഏതെങ്കിലും ശിഷ്യന് യോഗ്യനാണ് കേമനാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ട് മറ്റുള്ളവരെങ്ങനെ ധരിക്കുന്നെങ്കിൽ ധരിച്ചോട്ടെ, പക്ഷേ ശിഷ്യൻ സ്വയം ധരിക്കാൻ പാടില്ല താൻ കേമനാണ്. അതിന് ചിലപ്പോൾ അപകടം ഉണ്ടാവും. ചിലപ്പോൾ അത് തന്നെ ചിലപ്പോൾ ദുരഭിമാനത്തെ ഉണ്ടാക്കിയിട്ട് ശിഷ്യൻ അങ്ങ് പൊങ്ങിപ്പോകും. അതല്ല അതിൻ്റെ താല്പര്യം എന്നാണ്. നനു നയുക്തം യേശവു ഏവൈത്യനടുത്തം. പക്ഷെ എന്നാലും അതങ്ങോട്ട് ഗുരുക്കന്മാരിങ്ങനെയൊക്കെയുള്ള അടവുകളൊക്കെ പയറ്റുന്നുണ്ടോ? ഗുരു എന്ന് വെച്ചാൽ നേരെ വാ, നേരെ പോ, അങ്ങനെ പ്രവർത്തിക്കേണ്ട ആളാണ്. ആർജവമുള്ള ആളായിരിക്കും. ഏത് തരത്തിലായാലും ശരി, ഗുരു കള്ളം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. നനു നയുക്തം യേശവു ഏവ ഇത്തി അനടുതം വക്തം. എന്തൊക്കെ പറഞ്ഞാലും ശരി, ശിഷ്യനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞാലും ശരി, യേശവു ഏവ എന്ന് പറഞ്ഞല്ലോ, ഇത്യേശവു ഏവ യേശു സർവേഷു അന്തേഷു. ഇങ്ങനൊരു കള്ളം പറയുന്നത് ശരിയാണോ? സത്യം പറഞ്ഞ് രക്ഷിക്കണം. കാരണം ഇനി ശിഷ്യൻ സത്യം കേട്ടല്ലേ വളരെ ഉണ്ടത്, സത്യത്തിലല്ലേ ചരിക്കേണ്ടത്. അവൻ ആദ്യമേനെ കള്ളം പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകും. പറയുന്നു നച്ചാനൃത മുക്തം. പറയുന്നു വാസ്തവത്തിൽ ഗുരു പറയുന്നത് അസത്യമല്ല, സത്യം തന്നെയാണ് പറയുന്നത്. തൽക്കാലം അതിലൊരു അനടുത്ത പ്രതീതി ഉണ്ടെന്നേ ഉള്ളൂ. അനടുതമാണ് എന്ന് തോന്നുന്നു അല്ലേ? ഒരുവനോട് പറയുന്നു നീ മഹാനാണ് എന്ന് പറഞ്ഞാൽ എന്താ മഹാനല്ലേ, സത്യമല്ലേ പറയുന്നു? അവൻ ധരിക്കുന്ന രീതിയിലല്ലെന്നേ ഉള്ളൂ. മഹത്വം സർവത്ര ഇല്ല. വൃദ്ധതമം. നീ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, തത്വമസി എന്നാണ് അതിൻ്റെ താല്പര്യം.